عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنوبنا كلها، دقها وجلها، وأولها وآخرها، وعلانيتها وسرها. اللهم اجعل أعمالنا كلها صالحة، واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. أما بعد، سهودرنا له الأربعون النووية مبتدي منامات بترند وراء الحديث على ندورة نمر بديشة هذا الحديث عن ابن عباس رضي الله تعالى عنهما أن رسول الله صلى الله عليه وسلم قال: لو يعطى الناس بدعواهم لادعى رجال أموال قوم ودماءهم، لكن البينة على المدعي واليمين على من أنكر. حديث حسن رواه البيهقي وغيره هكذا وبعضه في الصحيحين. ഇമാം ബൈഹഖിയുടെ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ വന്നിട്ടുള്ളതാണ് ഈ ഹദീസ് ഈ രൂപത്തിൽ. എന്നാൽ ഇതിന്റെ ഇതേ രൂപത്തിലല്ലാതെ ഇതിന്റെ ചില ഭാഗങ്ങൾ ഇമാം ബുഖാരിയും മുസ്ലിമും തന്നെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ലൗ യുഅത്തന്നാസു, ജനങ്ങൾക്ക് നൽകിയിരുന്നുവെങ്കിൽ, അവർക്ക് നൽകപ്പെട്ടാൽ അഥവാ അവർക്കൊക്കെ കൊടുത്തിരുന്നുവെങ്കിൽ, ബിദഅവാഹും, അവരുടെ വാദം എന്താണോ അതിനനുസരിച്ച്, ലദ്ദഅരിജാലുൻ അംവാല ഖൗമിൻ വദിമാഅഹും, അങ്ങനെ ആയിരുന്നുവെങ്കിൽ ലദ്ദ വാദിച്ചനെ റിജാലുൻ ചില ആളുകൾ, അംവാല ഖൗമിൻ ഒരു കൂട്ടരുടെ സമ്പത്തും, ദിമാഅഹും അവരുടെ രക്തവും, അതിനുവേണ്ടി വാദിച്ചേനെ ചില ആളുകൾ. ലാക്കിൻ, പക്ഷേ അൽബയ്യിനതു അലൽ മുദ്ദഈ, അൽബയ്യിനതു അല തെളിവ് കൊണ്ടുവരൽ ബാധ്യതയാണ് അലൽ മുദ്ദഈ, വാദിയുടെ, വാദിച്ചവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്, ബയ്യിനത്ത് അവന്റെ ബാധ്യതയാണ്. വലിയമീനു അല മൻ അൻകർ, വലിയമീനു സത്യം ചെയ്ത് പറയലാണ് ബാധ്യത, അലമൻ അൻകർ നിഷേധിച്ചവൻ, അഥവാ പ്രതിസ്ഥാനത്ത് ആരോപണം കേൾട്ട ആൾ, അയാൾ നിഷേധിക്കുകയേ വേണ്ടതുള്ളൂ, അയാളുടെ ബാധ്യത നിഷേധിക്കുക എന്നതാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസുകളാണ് ഇമാം നവവി ഈ കിതാബിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അതിമഹത്തായ ഒരുപാട് വിധിവിലക്കുകൾ ഉൾക്കൊള്ളുന്ന, ബൃഹത്തായ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ്. പ്രത്യേകിച്ച് ഖദാഉമായി ബന്ധപ്പെട്ട് വിധി പ്രസ്താവിക്കുക, രണ്ട് കക്ഷികൾക്കിടയിൽ തീർപ്പ് പറയുക, ഇതിലെ അടിസ്ഥാനം പഠിപ്പിക്കുന്ന മഹത്തായ ഒരു ഹദീസാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലൗ യുഅത്തന്നാസു ബിദഅവാഹും, ജനങ്ങൾക്കൊക്കെ അവരുടെ വാദത്തിനനുസരിച്ച് വാദിക്കുന്നതൊക്കെ കൊടുത്തിരുന്നുവെങ്കിൽ, ഉദാഹരണത്തിന് ഒരാൾ പറയുന്നു, ഇതാ ഇവൻ എനിക്ക് 10,000 രൂപ തരാനുണ്ട്, അയാൾ വാദിയാണ്. വേറൊരാൾ പറയുന്നു, ഇയാൾ എന്റെ ഇന്ന സഹോദരനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, അയാൾ വാദിയാണ്. ഇങ്ങനെ വാദവുമായി വരുന്നവർക്കൊക്കെ ശരി, വാദത്തിനനുസരിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ, അല്ല വാദി വന്നു എന്നിട്ട് പ്രതിവായി പറയപ്പെട്ട ആളെ വിളിച്ചിട്ട് പറയാണെന്ത്, ഇയാളുടെ സ്വത്ത് നീ എടുത്തിട്ടില്ലാന്ന് നീ തെളിയിക്കണം എന്ന് പറഞ്ഞാൽ, അയാൾക്ക് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇയാൾക്കെടുത്ത് സ്വത്ത് കൊടുത്താൽ അതാണെന്ത്, ജനങ്ങളുടെ വാദത്തിനനുസരിച്ച് അവർക്ക് അനുകൂലമായി വിധി കൊടുത്തിരുന്നുവെങ്കിൽ, വിധി പ്രസ്താവിച്ചിരുന്നുവെങ്കിൽ, ലൗ യുഅത്തന്നാസു, ജനങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നുവെങ്കിൽ, അഥവാ ആളുകൾക്ക് കൊടുത്താൽ, ബിദഅവാഹും അവരുടെ വാദങ്ങൾക്കനുസരിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ, വാദിച്ചേനെ, വാദവുമായി വന്നേനെ, റിജാലുൻ പല ആളുകൾ, പല ആളുകൾ എന്നാൽ ഇവിടെ ഉദ്ദേശം അള്ളാഹുവിനെ പേടിയില്ലാത്ത ആളുകൾ എന്നാൽ, ചില ആളുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുനെ പേടിയുള്ളവർ ഒരിക്കലും വരികയില്ല, മറിച്ച് അള്ളാഹുവിനെ ഭയമില്ലാത്ത മോശക്കാരായ ആളുകൾ, അവർ വാദിച്ചു വന്നേനെ അംബാല കൗമിൻ, ഒരു കൂട്ടരുടെ സമ്പത്ത്, വദിമഅഹും രക്തവും. അതിനുദാഹരണമാണ് ഞാൻ നേരത്തെ രണ്ട് ഉദാഹരണം പറഞ്ഞത്. സമ്പത്ത് വാദിക്കുന്നതിന് ഉദാഹരണമാണ് ഒരാൾ പറയുന്നത് എന്റെ ഇത്ര രൂപ ഇയാൾ എടുത്തിട്ടുണ്ട് എന്ന് വാദിച്ചു, അല്ലെങ്കിൽ എന്റെ ഇന്ന് ഒരാളെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അയാളുടെ സമ്പത്ത് എടുക്കാനോ അയാൾക്ക് പ്രതിക്രിയ നടപ്പിലാക്കാനോ ഉള്ള വാദവുമായി ആളുകൾ വന്നേനെ വാദത്തിനനുസരിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ അങ്ങനെ കൊടുക്കില്ല, മറിച്ച് എങ്ങനെയാണ് വിധി പറയുക, ലാകിനിൽ ബയ്യിനതു അലൽ മുദ്ദഈ, വാദിയാണ് തെളിവ് കൊണ്ടുവരേണ്ടത്, തെളിവ് കൊണ്ടുവരൽ വാദിയുടെ ബാധ്യതയാണ്. വലിയമീനു, സത്യം ചെയ്ത് പറയുകയാണ്, അല ആരുടെ ബാധ്യത, മന്നൻക ആരാണോ നിഷേധിച്ചത് അയാളുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ, ഒരാൾ വാദിക്കുന്നു ഇയാൾ എന്റെ ഭൂമിയിൽ നിന്ന് ഇത്ര എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിൽ എന്താണോ നിലവിലുള്ള അവസ്ഥ, നിലവിൽ ഇന്ന ഭൂമി ഇന്ന ആളുടെ മറ്റു കയ്യിലുണ്ട്, മറ്റയാളുടെ കയ്യിൽ ഇത്ര ഭൂമിയുണ്ട്, ഇതാണ് എല്ലാവർക്കും അറിയുന്ന സ്ഥിതി. അങ്ങനെ ഇരിക്കെ ഒരാൾ വന്ന് പറയുന്നു, അതിലൊരാൾ വന്ന് പറയുന്നു എന്റെ ഭൂമിയിൽ ഇത്ര ഇയാൾ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിക ഖാദി രണ്ടുപേരെയും വിളിച്ച് ഈ വാദിയും പ്രതിയും വന്നാൽ എന്താണ് ചെയ്യുക, ശരി ഇയാള് വാദിച്ചിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് മറ്റയാൾക്ക് കൊടുക്കുകയല്ല, മറിച്ച് ഇയാൾ എന്ത് ചെയ്യും, രണ്ടുപേരെയും വിളിച്ച് ചോദിക്കും, വാദത്തെ കുറിച്ച് ചോദിക്കും. ആരോപിക്കപ്പെട്ട ആള് പറയുകയാണ് ശരിയാണ് അയാള് പറഞ്ഞത് ശരിയാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഹലാ സംഗതി കഴിഞ്ഞു. അപ്പൊ പിന്നെ അതിനനുസരിച്ച് വിധി, അയാളുടെ വാദം മറ്റയാൾ സമ്മതിച്ചിരിക്കുന്നു. അതേസമയം അയാൾ സമ്മതിക്കുന്നില്ല എങ്കിൽ ഈ വാദത്തിന് തന്റെ സ്വത്തിയാൾ എടുത്തു എന്നതിന് തെളിവ് കൊണ്ടുവരേണ്ടത് ആരാണ്, വാദിയാണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ മറ്റയാൾക്ക് എന്ത് ബാധ്യത ഇല്ല, എടുത്തിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഇല്ല, അയാൾ എടുത്തിട്ടില്ല എന്ന് പറയുകൊണ്ടുള്ളൂ. സത്യം ചെയ്ത അയാൾ പറഞ്ഞാൽ അത് മതി, വാദിച്ചവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് മഹത്തായ ഒരു നിയമമാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ആർക്കാരെ കുറിച്ച് എന്തും പറയാം എന്ന അവസ്ഥ വരും. ലാക്കിനിൽ ബയ്യന സ്വാലൽ മുദ്ദഈ, വാദിച്ചവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. വലിയമീനു, സത്യം ചെയ്ത് പറയുകയാണ് വേണ്ടത്. അലാമൻ അൻകർ, ആരാണോ നിഷേധിക്കുന്നത് അവൻ, അവൻ സത്യം ചെയ്ത് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുകയെ അയാളുടെ മേൽ ബാധ്യതയുള്ളൂ. മറ്റൊരാളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. തെളിവുകൾ എന്നാൽ സാക്ഷി തെളിവാണ്, സാക്ഷികൾ തെളിവാണ്. അതുപോലെ കരീനത്തുൽ ഹാൽ, കരീനത്തുൽ ഹാൽ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായ, അതിനോട് അത് സൂചിപ്പിക്കുന്ന കാര്യം, അത് സൂചിപ്പിക്കുന്ന കാര്യം. ഒരാൾ ഉദാഹരണത്തിന് ഒരാൾ കൊല്ലപ്പെട്ടു, അയാളുടെ അരികിൽ കൊല്ലാനുള്ള ആയുധമായി ഒരാള് അതേ അവസ്ഥയിൽ ആളുകൾ കാണുക പോലെയുള്ള കാര്യങ്ങൾ, കരീനത്തുൽ ഹാൽ എന്ന് പറഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഉള്ള ഉപോൽഫലകമായ തെളിവുകൾ, അതും ഈ പറഞ്ഞ ബയ്യിനത്തിൽ ഉൾപ്പെടുന്ന തെളിവുകളിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ഇങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാദികൾക്കും ആരോപിക്കപ്പെടുന്ന ആളുകൾക്കും ഇടയിൽ വിധി പറഞ്ഞത്. നമ്മൾ മുമ്പേ ഒരു ഹദീസ് പഠിച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരാൾ വന്നിട്ട് ഇതേപോലെ മറ്റൊരാളുടെ ഭൂമിയെക്കുറിച്ച് ഭൂമി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വരും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവ് ചോദിക്കും. ഇയാൾ പറയും എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും എങ്കിൽ യമീനുഹു, എങ്കിൽ അയാൾ മറ്റയാൾ സത്യം ചെയ്ത് പറയാം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഇതല്ലേ ഹലിഹു യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂൽ അയാള് കള പറയുന്ന ആളാണ്, അയാള് സത്യം ചെയ്ത് എന്തും സത്യം ചെയ്ത് പറയുന്ന ആളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിധി മാറ്റിയോ ഇല്ല, അതങ്ങനത്തെ വിധി അങ്ങനത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ത്, എന്റെ അരിയിൽ രണ്ടുപേർ പരസ്പരം തർക്കവുമായി വരും, ചില ആളുകൾ അതിൽ വന്ന ഒരുവൻ മറ്റവനേക്കാൾ നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആളായിരിക്കും, തന്റെ ഭാഗം ന്യായീകരിച്ച് സ്ഥാപിക്കാൻ കഴിവുള്ള ആളായിരിക്കും. പുറമേക്കുള്ള ഇതുപോലെയുള്ള പുറമേക്കുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ച് എനിക്കും ഇത് പറയാൻ പറ്റുള്ളൂ. ഇന്നമാ അന ബശർ, ഞാൻ മനുഷ്യനാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഇങ്ങനെ എന്റെ അരികിൽ വെച്ച് വിധി നേടി, തനിക്ക് അനുകൂലമായി വിധി നേടിപ്പോയി, എന്നാൽ യഥാർത്ഥത്തിൽ അവന്റെ ഭാഗത്ത് സത്യമില്ലെങ്കിൽ, ഫഇന്നമാ ഹുവ ഖിത്അതു മിനന്നാർ, അവൻ വാങ്ങിപ്പോകുന്നത് നരകത്തീയുടെ ഒരു കഷ്ണമാണ്, വേണമെങ്കിൽ അവൻ വാങ്ങട്ടെ അല്ലെങ്കിൽ ഉപേക്ഷിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കാണാം. അതിൽ വ്യക്തമായ തെളിവുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയുകയില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാത്തി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഊറൂന അയ്യാന യുബഅസൂൻ. ഖുൽ, പറയുക നബിയെ, ലാ യഅലമു, അറിയുകയില്ല, മൻ ഫിസ് സമാവാത്തി വമൻ ഫിൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ആരും തന്നെ ഗൈബ് അദൃശ്യ ജ്ഞാനം അറിയുകയില്ല അല്ലാഹു ഒഴികെ. ഒമാ യശ്ഊറൂന അയ്യാന യുബഅസൂൻ, എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് വരെ അവർക്കറിയുകയില്ല. അല്ലാഹു അറിയിച്ചു കൊടുത്ത വഹിയല്ലാതെ, വഹി അനുസരിച്ചിട്ടുള്ള അറിവല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അറിയുകയില്ല. എല്ലാ ഗൈബും നബിക്കറിയുകയില്ല, ഒരു പടപ്പിനും അറിയുകയില്ല. മുത്തലഖൻ, നിരുപാധികം ഗൈബ് അറിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാകുന്നു. അപ്പൊ ഇതിലൂടെ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, അവർക്കിടയിൽ വിധി പറയുന്ന ഒരു ഖാദി എങ്ങനെയാണ് വിധിക്കേണ്ടത് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, തെളിവിനനുസരിച്ചാണ് വിധി പറയേണ്ടത്. വിധി പറയുക എന്നത് പ്രത്യേകമായ ഒരു കഴിവാണ്, അതെല്ലാവർക്കും സാധിക്കണമെന്നില്ല. അത് ചിലപ്പോൾ വിജ്ഞാനം ഒരുപാട് ഉണ്ടായതുകൊണ്ട് അത് സാധിക്കണമെന്നില്ല, അതിന് പ്രത്യേകം ബുദ്ധിയും സാമർഥ്യവും ഒക്കെ വേണം. അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല ദാവൂദിന്റെയും സുലൈമാന്റെയും ഖദാഇനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇദ്നഫശത് ഫീഹി ഗനമുൽ ഖൗം വകുന്ന ലിഹുക്മിഹിം ഷാഹിദീൻ ഫഫഹംനാഹ സുലൈമാൻ വകുല്ലൻ ആതൈന ഹുക്മ വഇൽമ. ഒരു കൂട്ടരുടെ ഒരു കാലികളിൽപ്പെട്ട ഒരു ജന്തു മറ്റൊരു കൂട്ടരുടെ കൃഷിഭൂമിയിലേക്ക് കടന്നു ചെന്ന് അത് നശിപ്പിച്ചു. അത് ആ തർക്കവുമായി ദാവൂദ് നബിയുടെ അടുത്തേക്ക് ആളുകൾ വന്നു. അള്ളാഹു പറഞ്ഞു, ഫഫഹംനാഹ സുലൈമാൻ, നാം അത് സുലൈമാന് കൂടുതൽ മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് അള്ളാഹു ദാവൂദിനെയും പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു, ആ വിധിയിൽ കൂടുതൽ ശരിയായ വിധി പറഞ്ഞത് ആരാണ്? മകനായ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. തഫ്സീറുകളിൽ കാണാം, ദാവൂദ് നബി വിധിച്ചു, ഇത് നശിപ്പിച്ചതുകൊണ്ട് ഇവർ ഈ നശിപ്പിച്ച കാലിയെ ഇവർക്ക് കൊടുക്കണം എന്ന് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വിധിച്ചു. എന്നാൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വിധിച്ചത് അങ്ങനെയല്ല. ആ അതിനുള്ള നഷ്ടം തീർക്കുന്ന കാലം വരെ ഇതിനെ അവരുപയോഗിക്കട്ടെ, എന്നിട്ട് തിരിച്ചു കൊടുക്കട്ടെ എന്നായിരുന്നു സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വിധിച്ചത്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, ഫഹംനാഹ സുലൈമാൻ, നാം അത് സുലൈമാന് കൂടുതൽ നന്നായി മനസ്സിലാക്കി കൊടുത്തു. ശേഷം അള്ളാഹു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രശംസിച്ച് പറഞ്ഞത് കാണാം. കാരണം രണ്ട് വിധികർത്താക്കൾ അവരവരുടെ കഴിവനുസരിച്ചാണ് വിധിച്ചത്. ഇദജ്തഹദൽ ഹാകിമു ഫഅസാബ ഫലഹു അജ്റാൻ വഇദ അഖ്തഅ ഫലഹു അജ്റു വാഹിദ്. ഒരു വിധികർത്താവ് നീതി പാലിച്ച് നന്നായി ശ്രമിച്ച് ഒരു വിധി വധിച്ച് അത് തെറ്റിപ്പോയാൽ അദ്ദേഹത്തിന് കുറ്റമില്ല, എന്നാൽ കരുതി കൂട്ടി തെറ്റുവരുത്തിയാൽ അതിനാണ് ശിക്ഷയുള്ളത്. നന്നായി പരിശ്രമിച്ച് ശരിയായാൽ രണ്ട് പ്രതിഫലം, തെറ്റിപ്പോയാൽ ഒരു പ്രതിഫലം. അതുപോലെ തന്നെയാണ് പ്രസിദ്ധമായ സംഭവം, ബുഖാരി ഡിവായത്ത് ചെയ്ത സംഭവം, നമ്മളൊക്കെ ചെറുപ്പത്തിൽ കഥയായി കേട്ടിട്ടുണ്ടാവും. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് രണ്ട് സ്ത്രീകൾ വന്നു. അതിൽ ഇതുപോലെ കാണാം, ആദ്യം അവർ ദാവൂദ് നബിയുടെ അടുത്തേക്ക് ചെന്നു എന്ന്. രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു, ഒന്ന് പ്രായം കൂടിയവൾ, ഒന്ന് പ്രായം കുറഞ്ഞവൾ. ഇപ്പൊ രണ്ടുപേരും കുട്ടികളെയും കൊണ്ട് പോയതാണ്. അപ്പോ കുട്ടികൾ ഒരു സ്ഥലത്ത് കിടത്തിയപ്പോ ഒരു ചെന്നായ വന്ന് മൂത്ത പെണ്ണിന്റെ കുഞ്ഞിനെ കടിച്ചെടുത്തുകൊണ്ടുപോയി. അതിനെ ചെന്നായ പിടിച്ചു, ചെന്നായ തിന്നു. അപ്പോ ഈ പെണ്ണ് പറഞ്ഞു നിന്റെ കുട്ടിയാണ് ചെന്നായ പിടിച്ചത്. പ്രായം കുറഞ്ഞ സ്ത്രീയോട് പറഞ്ഞു. അവള് പറഞ്ഞല്ല നിന്റെ കുട്ടിയാണ്. അങ്ങനെ ഈ നിലവിലുള്ള കുട്ടി എന്റേതാണെന്ന് ഇവള് പറഞ്ഞു. ദൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് എത്തിയപ്പോൾ വല്ലാഹു അലം ചില റിവായത്തുകൾ കാണാം ദാവൂദ് നബി ഈ പ്രായം കൂടിയ സ്ത്രീയുടെ വാക്കാണ് സത്യമെന്ന് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വിചാരിച്ചു. കാരണം അവളാണ് ഈ സ്ത്രീയെ പ്രസവിച്ചിട്ടുണ്ടാവുക എന്നത് അവളുടെ പ്രായവും മറ്റും നോക്കിയപ്പോ ദാവൂദ് നബിക്ക് തോന്നി. അവർക്ക് അനുകൂലമായി വിധിച്ചു. എന്നാൽ നേരത്തെ പോലെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിലേക്കും എത്തി. വല്ലാഹു അലം അങ്ങനെ ആ തർക്കം തീരാത്തത് കൊണ്ട് വീണ്ടും എത്തിയിരിക്കാം. സഹീഹുൽ ബുഖാരിയിൽ കാണാം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഒരു വാളിങ്ങെടുക്ക് മുറിച്ചിട്ട് ഞാൻ പകുതിയാക്കി രണ്ടെടുക്കും തരാം, ഞാൻ എന്തായി മുറിക്കാം എന്ന് പറഞ്ഞു. ഉടനെ ഈ പ്രായം കുറഞ്ഞ സ്ത്രീ അവള് പറഞ്ഞു വേണ്ട അവൾ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. ഈ മൂത്ത പെണ്ണാകട്ടെ അവൾ സമ്മതിച്ചു വരുന്നു. എന്താണ് കാരണം? കാരണം അവൾക്ക് ഇവളോട് അസൂയ, ഇവളെ കുഞ്ഞിനെ ഏതായാലും ചെന്നായി പിടിച്ചിട്ടുണ്ട്, അപ്പൊ ഇനി ഇതും കൂടി മരിക്കട്ടെ എന്നവൾ വിചാരിച്ചു. അപ്പൊ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ആ കരീനത്തുൽ ഹാൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തമായ സാധ്യതയുണ്ട് ഇത് ഈ പെണ്ണിന്റേതാകാനാണ്, അവൾക്ക് അനുകൂലമായ വിധി പറഞ്ഞു. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞത് കാണാം പെട്ടെന്നുള്ള ആ വിധിയിൽ അവൾ സമ്മതിച്ചു. അങ്ങനെ ആയിരിക്കാം അത്, ആ മുത്തസ്രി അവൾ സമ്മതിച്ചു, അങ്ങനെയാണ് കാര്യമെന്ന് അവൾ സമ്മതിക്കുകയുണ്ടായി. നോക്കൂ, ഇവിടെ ഒരിക്കലും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ആ കുഞ്ഞിനെ മുറിക്കുകയില്ല, അതിനെ രണ്ടായി പകുത്ത് കൊല്ലുകയില്ല. പക്ഷേ അതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഒരു ഖാദിക്ക് ചില സന്ദർഭങ്ങളിൽ സത്യം വെളിപ്പെടാൻ വേണ്ടി ഒരു കാര്യം അയാൾ ചെയ്യുകയില്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യാൻ പോവാണെന്ന് പറയാം. ഒരു ഖാദിക്ക് സത്യം വെളിപ്പെടും എന്ന് തോന്നിയാൽ വേണമെങ്കിൽ എന്തു പറയാം, ഒരു കാര്യം അയാൾ ചെയ്യുന്നില്ലെങ്കിലും ഞാനിത് എങ്ങനെ ചെയ്യാൻ പോവാണ് എന്ന് പറയാം. അപ്പൊ ചിലപ്പോ എന്ത് ചെയ്യും, സത്യം വെളിപ്പെടും. അപ്പൊ ഇത് ഖദാ എന്നത് രണ്ട് കക്ഷികൾക്കിടയിൽ തീർപ്പ് പറയുക എന്നത് അതിന് അറിവ് മാത്രം പോലെ അത് അള്ളാഹുവിന്റെ തൗഫീഖ് കൂടിയാണ്, അതിനുള്ള പ്രത്യേകമായ കഴിവ്. ചരിത്രത്തിൽ അങ്ങനെ അറിയപ്പെട്ട ഖാദിമാർ പലരും ഉണ്ടായിട്ടുണ്ട്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖദാ വളരെ പ്രസിദ്ധമാണ്. താബിഈങ്ങളിൽ ഷുറൈഹ് എന്നു പേരുള്ള ഖാദി ഉണ്ടായിരുന്നു, ഷുറൈഹുൽ ഖാദി എന്നറിയപ്പെട്ട ഖാദി ഉണ്ടായിരുന്നു. ഇയാസ് ബിൻ മുആവിയ എന്നു പേരുള്ള അദ്ദേഹം ഇതുപോലെ ബുദ്ധിയിൽ ദക്കായിൽ വളരെ അറിയപ്പെട്ട ആളായിരുന്നു, ബുദ്ധിശക്തിയിൽ വളരെ അറിയപ്പെട്ട ആളായിരുന്നു. അത് അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ്, ചിലർക്ക് അള്ളാഹു അത് പ്രത്യേകമായി നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ പൊതുവായി വിധി പറയുമ്പോൾ പാലിക്കേണ്ട മഹത്തായ ഒരു അടിസ്ഥാന നിയമമാണ് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങൾക്കൊക്കെ അവർ വാദിച്ചത് കൊടുത്തിരുന്നുവെങ്കിൽ ആളുകൾ പലരും മറ്റു പലരുടെയും സമ്പത്തിനും രക്തത്തിനും വേണ്ടി വാദിച്ചേനെ. എന്നാൽ വാദിച്ചവനാണ് തെളിവ് കൊണ്ടുവരേണ്ടത്, വലിയമീനു അലമൻ അൻകർ നിഷേധിച്ചവൻ സത്യം ചെയ്ത് പറഞ്ഞാൽ മതി. അടുത്ത ഹദീസ് عن ابي سعيد الخدري رضي الله تعالى عنه قال سمعت رسول الله صلى الله عليه وسلم يقول من راى منكم منكرا فليغيره بيده فان لم يستطع فبلسانه فان لم يستطع فبقلبه وذلك اضعف الايمان رواه مسلم ما مسلم ادرسيتുള്ള ഹദീസാണ്. ابو سعيد الخدري رضي الله عنه روايه ചെയ്യുന്നു. ابو سعيد الخدري رضي الله عنه സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അബു സഈദ് എന്നത് കുനിയത്താണ്, വിളിപ്പേരാണ്. അൻ അബി സഈദ് അൽഖുദ്രി റളിയല്ലാഹു അൻഹു റളിയല്ലാഹു തആല അൻഹു ഖാൽ സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു മൻ റാ മിൻകും നിങ്ങളിൽ ആരാണോ കണ്ടത് മുൻകറൻ ഒരു തെറ്റായ ശറഈ വിരുദ്ധമായ ഒരു കാര്യം നിങ്ങളിൽ ആര് കണ്ടുവോ ഫലിയുഗയ്യിറുഹു അവനത് മാറ്റിക്കൊള്ളട്ടെ ബിയദിഹി അവന്റെ കൈകൊണ്ട് അവനത് തിരുത്തട്ടെ ഫൈലം യസ്തത അതിന് അവന് സാധിക്കുന്നില്ലെങ്കിൽ ഫബിലിസാനിഹി നാവുകൊണ്ടത് തിരുത്തട്ടെ ഫൈലം യസ്തത ഫബിഖൽബിഹി അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് അതിനെ തഗ്യീർ ചെയ്യട്ടെ വദാലിക അദ്ദഅഫുൽ ഈമാൻ അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ സ്ഥിതി. അതാണ് എന്ന് പറഞ്ഞാൽ കൈകൊണ്ടോ നാവ് കൊണ്ടോ തടുക്കാതെ ഹൃദയം കൊണ്ട് മാത്രം അതിനെ വെറുക്കുക എന്നത്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഹദീസിൽ പഠിപ്പിച്ച മഹത്തായ ഒരു കാര്യം തഗ്ഹീറുൽ മുൻകറാണ്, മുൻകറിനെ മാറ്റുക എന്നത്. മുൻകർ എന്നാൽ തെറ്റായ കാര്യം, ദീനിന്റെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് അൽ അമ്റു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക. അള്ളാഹുവിന്റെ നബിമാരുടെ സുന്നത്തായിരുന്നു അത്, നബിമാരുടെ എല്ലാം ശരിയാണ് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമായി അള്ളാഹു പറഞ്ഞു, അല്ലദി യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ യഅമുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ. ആ നബിയുടെ വിശേഷണങ്ങൾ അവർക്ക് പഴയ കിതാബുകളിൽ വരെ കാണാം. എന്നിട്ട് അള്ളാഹു നബിയുടെ വിശേഷണങ്ങളിൽ ആദ്യം പറഞ്ഞ വിശേഷണം ഇതാണ്, നന്മ കൽപ്പിക്കും തിന്മ വിരോധിക്കും. നമ്മെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണത്. ഓരോരുത്തരും അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ അവർ മനസ്സിലാക്കിയ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. അതിന് എല്ലാം തികഞ്ഞ എല്ലാം പഠിച്ച ആളാകണം എന്നില്ല, മറിച്ച് അവരെന്താണോ അറിഞ്ഞത് അതിനനുസരിച്ച് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ബല്ലിഗു അന്നി വലൗ ആയ, നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക, വലൗ ആയതൻ, ഒരൊറ്റ ആയത്താണെങ്കിൽ കൂടി. കാരണം അങ്ങനെയാണ് ഈ ഉമ്മത്തിൽ ഇത് നിലനിൽക്കുകയുള്ളൂ, അങ്ങനെ ഈ ഉമ്മത്തിൽ അത് നിലനിൽക്കുകയുള്ളൂ. വലിയ വിജ്ഞാനമുള്ള ഉലമ എന്നറിയപ്പെടുന്ന വലിയ പണ്ഡിതന്മാർ, അവർക്ക് കീഴിലുള്ള തുല്ലാബുൽ ഇൽം വിദ്യാർത്ഥികൾ എന്നറിയപ്പെടുന്ന ആളുകൾക്ക് അവരെക്കാൾ വിജ്ഞാനം കുറഞ്ഞവരെ പഠിപ്പിക്കും, അവർ അവരെക്കാളും വിജ്ഞാനം കുറഞ്ഞ മുദർരിസുകൾ, ജനങ്ങളെ ദീൻ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അതുപോലുള്ള ആളുകൾ അവരിൽ നിന്ന് വിജ്ഞാനം സ്വീകരിക്കും, അവർ സാധാരണക്കാരായ ജനങ്ങളെ പഠിപ്പിക്കും. ഇതാണ് അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരെല്ലാം പഠിപ്പിച്ച അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന രീതി. ഇതാണ് അള്ളാഹുവിന്റെ കിതാബിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വന്നിട്ടുള്ള തെളിവിന്റെ പിൻബലമുള്ള ദീനീ പഠനത്തിന്റെ മാർഗം ഇതാണ്. അതാണ് ബുദ്ധിയുള്ള ആർക്കും വേഗത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ബനൂ ഇസ്രായീലിനെ കുറിച്ച് പറഞ്ഞു, ലുഇനല്ലദീന കഫറു മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ബിൻ മറിയം. അല്ലാഹു ബനൂ ഇസ്രായീലിലെ കാഫിറുകൾ, അല്ലാഹുവിന്റെ ദീനിനെ നിഷേധിച്ച ആളുകൾ, അവർ ശപിക്കപ്പെട്ടു. ഈസാ നബിയുടെയും ദാവൂദ് നബിയുടെയും നാവിലൂടെ അവർ ശപിക്കപ്പെട്ടു. എന്തായിരുന്നു കാരണം? കാനൂലായ തനാഹുന അമ്മുഖരി ഫലു, അവർ ചെയ്തിരുന്ന മുൻകറിനെ, തെറ്റിനവർ വിലക്കിയിരുന്നില്ല, വിലക്കാത്തത് കൊണ്ട് അവർ ശപിക്കപ്പെട്ടു. തെറ്റിനെ എതിർക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ അദാബ് വരും. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകൾ സമൂഹത്തിൽ ഇല്ലാതിരുന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ എല്ലാവർക്കുമായി വരും. നസബുല്ലാഹ് ആഫിയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മുന്തിയ ഒരു ഉദാഹരണം പറഞ്ഞു, മസലുൽ ഖായിമി അലാ ഹുദൂദില്ലാഹ് വൽവാഖി ഫീഹാ കമസലി ഖൗമിൻ ഇസ്തഹമു അലാ സഫീന ഫഅസാബ ബഅദുഹും അലാഹ വബഅദുഹും അസ്ഫലഹ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അതിനനുസരിച്ച് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരുടെയും അത് ചെയ്യാത്തവന്റെയും ഉദാഹരണം ഒരു കപ്പലിൽ കയറിയ ഒരു കൂട്ടരെ പോലെയാണ്. കപ്പലിൽ മുകൾ തട്ടുണ്ട്, താഴെ തട്ടുണ്ട്. മുകൾ തട്ടിൽ ആര് സഞ്ചരിക്കണം, താഴെ തട്ടിൽ ആര് സഞ്ചരിക്കണം, അഭിപ്രായ വ്യത്യാസമായി. അതിനവർ നറുക്കിട്ടു. നറുക്കിട്ടപ്പോ ഒരു കൂട്ടർക്ക് മുകളിൽ കിട്ടി, ഒരു കൂട്ടർക്ക് താഴെ കിട്ടി. താഴെ കിട്ടിയ ആളുകൾക്ക് വെള്ളം വേണമെങ്കിൽ, മുകളിൽ കിട്ടിയ ആളുകൾക്ക് വെള്ളം ആവശ്യമായി വന്ന താഴെ പോകണമായിരുന്നു, ക്ഷമിക്കണം, താഴെ കിട്ടിയ ആളുകൾക്ക് വെള്ളം വേണമെങ്കിൽ മുകളിലേക്ക് പോകണമായിരുന്നു. അപ്പൊ ഇതിങ്ങനെ തുടർന്നപ്പോ താഴെയുള്ള ചില ആളുകൾ പറഞ്ഞു, എന്തിനാ ഇപ്പൊ വെള്ളത്തിന് മുകളിൽ പോകുന്നു, അടിയിൽ മുഴുവൻ വെള്ളമല്ലേ, പൊറോട്ട ഉണ്ടാക്കിയ പോലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഖൗമിനെ, ഈ വിവരം കെട്ട ആളുകളെ അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു വിട്ടിരുന്നുവെങ്കിൽ അവർ നശിക്കും, എല്ലാവരും നശിക്കും. എന്നാൽ ഇവരുടെ കൈ പിടിച്ചാൽ, ഇവരുടെ കൈക്ക് പിടിച്ചാൽ ചെയ്യരുതെന്ന് തടഞ്ഞാൽ നജൗ വനജൗ ജമിയാ, അവരും രക്ഷപ്പെടും, എല്ലാവരും രക്ഷപ്പെടും. ഇതാണ് നന്മ കൽപ്പിക്കുന്നതിന്റെയും തിന്മ വിരോധിക്കുന്നതിന്റെയും ഉദാഹരണം. ഇന്ന് ആളുകൾ ഇതിനാണ് എതിർത്തു വന്നിരിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം, എല്ലാം സ്വാതന്ത്ര്യമാണ്, എന്ത് തോന്നിവാസം ചെയ്യാൻ സ്വാതന്ത്ര്യം, തിന്മ എതിർത്തവൻ അവനെന്തോ മോശക്കാരനായി പോയി. തിന്മ എതിർക്കുന്നവൻ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തതുപോലെ അവനെ ഒറ്റപ്പെടുത്തുന്നു, അവനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. ഇത് നാശത്തിലേക്കുള്ള പോക്കാണ്. ഇങ്ങനെ ചെയ്താൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന അവസാനിച്ചാൽ പിന്നെ നാശമാണ്. ഒരു ശിക്ഷയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, അത് നിങ്ങളിൽ അക്രമികൾക്ക് മാത്രമായിട്ടല്ല വരിക, എല്ലാവർക്കും വരും. നമ്മൾ ചിലപ്പോ ഒരു തെറ്റ് കണ്ട് എതിർക്കാതിരിക്കും, എന്തിനാ അയാൾ വെറുതെ നമ്മളോട് തെറ്റണ്ട, അയാൾ നമ്മളോട് വെറുപ്പിലാവണ്ട എന്ന് വിചാരിച്ച് അയാളിൽ നിന്ന് എന്തെങ്കിലും നന്മ മുടങ്ങിപ്പോകുമോ, ഉപകാരം മുടങ്ങുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം അയാളിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് നമ്മളിത് നിർത്തിയാൽ അള്ളാഹുവിന്റെ അജാബ് വന്നാൽ ഈ പറയുന്ന ആൾക്കൊന്നും നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അയാൾ ഓട്ടത്തിലായിരിക്കും, നമ്മൾ ഓട്ടത്തിലായിരിക്കും. എല്ലാവരും സ്വയരക്ഷയ്ക്ക് വേണ്ടി ഓടുന്ന സ്ഥിതി വരും. അള്ളാഹുവിന്റെ അജാബ് അടങ്ങിയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്താൽ ഇൻഷാഅള്ളാ അള്ളാഹു രക്ഷപ്പെടും. എല്ലാവർക്കും ഖൈറാണ്. ഒരു നാട്ടിൽ ഇസ്ലാം പ്രചരിപ്പിക്കുക, ഇസ്ലാമിൽ ഏതാണോ നന്മ എന്ന് പറഞ്ഞത് അത് ജനങ്ങളെ പഠിപ്പിക്കുക, തിന്മ വിലക്കുക എന്നത് ആ നാട്ടുകാർക്ക് ഒന്നാകെ ഖൈറാണ്, മുസ്ലിമിനും കാഫിറിനും വരെ. കാരണം എന്താ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന പ്രവൃത്തി നടക്കുമ്പോൾ ആ നാട്ടിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുന്നു, കാവലുണ്ടാവും. അതില്ലാതായാലോ അള്ളാഹു നശിപ്പിച്ചേക്കും. സുബ്ഹാനല്ലാഹ്. ജനങ്ങളുടെ തിന്മകൾ അവർ എത്തിയിട്ടുള്ള ദീനിൽ നിന്ന് എത്രമാത്രം അകന്നിട്ടുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അള്ളാഹു ഇനിയും ഒരുപാട് ഞാമത്തുകൾ നമുക്ക് പിൻവലിച്ചിട്ടില്ല, ഒരുപാട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു ഇനിയും എടുത്തു നീക്കിയിട്ടില്ല. എത്ര സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും വരുന്നത്. പട്ടിണി കിടക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ആലോചിച്ച് നോക്ക്. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് പട്ടിണി കിടക്കേണ്ടി വന്നാൽ തന്നെ ഇല്ലാത്തതുകൊണ്ട് പട്ടിണി കിടന്ന ആരാണ് നമ്മൾ കൂട്ടത്തിലുണ്ടാവുക? വളരെ സാധ്യത കുറവാണ്. ഇത്രയും അള്ളാഹുവിന്റെ എത്ര വലിയ ഞാമത്താണ്. ഇതില്ലാതായി പോയാൽ അല്ലേ നമുക്കിത് മനസ്സിലാവുള്ളൂ. അള്ളാഹു നമ്മളെ പട്ടിണി കിട്ടിയിരുന്നുവെങ്കിൽ, വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, നിർഭയത്വമില്ലാതെ കഴിയേണ്ടി വന്നിരുന്നുവെങ്കിൽ, നഊദു ബില്ലാ, അള്ളാഹു അവന്റെ ഞാമത്തുകൾ നീങ്ങിപ്പോകാതെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും നമുക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം തേടുക, അതല്ലാതെ ഒരു വഴിയില്ല. അവരെ നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നതോടൊപ്പം നമുക്കും അവർക്കും പുറത്തു തരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കാരണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഞാമത്ത് നീങ്ങിപ്പോകും. അള്ളാഹുവിന്റെ അജാബ് എല്ലാവരെയും ബാധിക്കുന്ന അജാബ് വരും. എത്രയോ നാടുകൾ നശിപ്പിക്കപ്പെട്ട മുസ്ലിം നാടുകൾ, മുസ്ലിം പ്രദേശങ്ങൾ, അതൊക്കെ നമുക്ക് പാഠമാകേണ്ടതാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. റബ്ബിനെ തൃപ്തിപ്പെടുത്താനുള്ള വാക്കും പ്രവൃത്തിയും നമ്മിൽ നിന്നുണ്ടാകേണ്ടതാണ്. അത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കുക. നന്മ കൽപ്പിക്കുന്നതിന്റെയും തിന്മ വിരോധിക്കുന്നതിന്റെയും കാര്യം അത് ചെയ്യാതിരുന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ അജാബ് ഇറങ്ങും, സുമ്മ തദ്ഉനഹു ഫലാ യുസ്തജാബു ലക്കും. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയാൽ പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുകയില്ല. അജാബ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദുആക്ക് ഉത്തരമില്ല. നസ്അലുല്ലാഹ അലാഫിയത വസ്സലാമ. അടുത്ത ഈ നോക്കിയ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് തിന്മ തടയാൻ പറഞ്ഞു. അതെപ്പോഴാണ്? അതിന് സാധിക്കുന്ന ആളുകൾ, ഉദാഹരണത്തിന് ഒരാളുടെ ചെലവിന് കീഴിലുള്ള ആളുകൾ ഉണ്ടാവും, അയാൾക്ക് അധികാരമുള്ള, അയാളുടെ മക്കളെ പോലെ, തന്റെ ഭാര്യയെ പോലെ, അങ്ങനെയുള്ള ആളുകൾ. അവർ തോന്നിവാസം ചെയ്യുമ്പോൾ അത് നല്ല നിലക്ക് ഉപദേശിക്കുക. എന്നാൽ അവരുപദേശം സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് കൈകൊണ്ട് തിരുത്തണം. അത് മോനെ ഒന്നിത് നിർത്തുമെന്ന് ചോദിക്കലല്ല, മറിച്ച് അത് അവസാനിപ്പിക്കുക തന്നെ വേണം, അതിന് നടപടിയെടുക്കണം. ഉദാഹരണത്തിന് ഒരു ഭരണാധികാരി അയാളുടെ നാട്ടിലെ കള്ളുചാപ്പൊക്കെ പൂട്ടാൻ തീരുമാനിച്ചു. ഒന്നിത് അടച്ചിട്ട് പോകുമെന്നല്ലോ അയാൾ ചോദിക്കുക, ഉത്തരവിടും. വിട്ടിട്ടില്ലെങ്കിലോ എല്ലാം കൊണ്ടുപോയി നിർത്തും. കാരണം എന്താ, അതിന് അയാൾക്ക് അധികാരമുണ്ട്. ഇന്ന് എന്നതുപോലെ അധികാരമുള്ളവൻ അധികാരമുള്ള സ്ഥലത്ത് മുൻകർ അത് നീക്കുക തന്നെ ചെയ്യണം, വേണം കൈകൊണ്ട് നീക്കണം. അതല്ലാതെ നമുക്ക് നാട്ടുകാരുടെ സ്ഥലത്ത് പോയത് ചെയ്യാൻ കഴിയില്ല. മറ്റുള്ളവരുടെ വീട്ടിലോ പൊതുസ്ഥലത്തോ നമുക്ക് കൈകൊണ്ട് അത് നീക്കാൻ കഴിയണമെന്നില്ല. അങ്ങനെ നമ്മൾ നീക്കാൻ മെനക്കെട്ട് അതിനെക്കാട്ടും വലിയ ബിസിനസ് ഉണ്ടാവും. നമ്മളും നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങളും ഒക്കെ അവരൊക്കെ ആളുകൾ ദ്രോഹിക്കാൻ, ഭരണകൂടം നമുക്കിതിൽ തിരിയാൻ ഒക്കെ ഇടയായേക്കും. അത് പാടില്ല, അത് വലിയ ഫിത്നയാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാവുകൊണ്ട് പറയാൻ സാധിക്കുന്നിടത്ത് നാവുകൊണ്ട് തിരുത്തുക. അതിനും സാധിക്കുന്നില്ലേ, ഹൃദയം കൊണ്ട് അതിനെ വെറുക്കുക. ഹൃദയം കൊണ്ട് അതിനെ വെറുക്കുക. കൽബ് അള്ളാഹുവാണ് അറിയുന്നത്. അള്ളാഹുവിനോട് ആളുകളെ നന്മയിലെത്തിക്കാൻ ദുആ ചെയ്യുക, തിന്മകളിൽ നിന്ന് ഉമ്മത്തിനെ കാത്തിരക്ഷിക്കാൻ റബ്ബിനോട് തേടുക. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പ്രത്യേകം തിന്മ വിലക്കുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. ചില ദാവത്ത് നടത്തുന്നു എന്ന് പറയുന്ന ചില ആളുകൾ അവർ പറയുന്നത് പോലെയല്ല കാര്യം. അവർ പറയുന്നത് എന്താണ്? നന്മ കൽപ്പിച്ചാൽ മതി, തിന്മ തനിയെ നീങ്ങിക്കോളും, വെളിച്ചം വന്നാൽ ഇരുട്ട് പോകുമെന്നതുപോലെ. തികച്ചും തെറ്റാണത്. നന്മ കൽപ്പിച്ചാൽ മാത്രം പോരാ, തിന്മ വിലക്കുക തന്നെ വേണം. ഇവര് പറയുന്നത് വെളിച്ചം വന്നാൽ ഇരുട്ട് പോകുമെന്ന്, അത് ശരിയാണ്. പക്ഷെ നിങ്ങൾ വെളിച്ചം കൊണ്ടുവരണ്ടേ? ഇത് വെളിച്ചമല്ല, ഇത് ഇരുട്ടിൽ തന്നെ ജനങ്ങളെ തുടരാൻ അനുവദിക്കുകയാണ്. തൊട്ടപ്പുറത്ത് മൗലവി നടക്കുന്നുണ്ടാവും. അതുപോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവനായിരിക്കും, അവനോട് അത് മാത്രം പറയൂല. എത്രവല്ലം കൂടെ നടന്നാലും അത് പറയുകയില്ല, മറിച്ച് വേറെ പല കാര്യങ്ങൾ എല്ലാവർക്കും അംഗീകരിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുക. ഇത് നബിമാരുടെ ദാവത്തിന് തീർത്തും വിരുദ്ധമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാവത്ത് ഇങ്ങനെയായിരുന്നില്ല. അവിടുന്ന് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിരുന്നു. ശരിയാണ്, ശരീഫുക്ക് പാലിക്കണം, സൗമ്യത പാലിക്കണം. ആദ്യം പറയേണ്ടത് ആദ്യം പറയണം, രണ്ടാമത് പറയേണ്ടത് രണ്ടാമത് പറയണം. പ്രാധാന്യം കൂടുതലുള്ള വിഷയമാണോ അതാണ് ആദ്യം പറയേണ്ടത്. അതുപോലെ ഒരാൾ നന്നാകാൻ ഏതാണോ കൂടുതൽ നല്ല നിലക്ക്, അയാളോട് എങ്ങനെ പറഞ്ഞാലാണോ നന്നാവുക, അത് മനസ്സിലാക്കി അങ്ങനെ പറയണം. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊക്കെ നോക്കിയിട്ട് ഒരു നിലക്കും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാതിരിക്കുക ആ അവസ്ഥയിലേക്കല്ല പോകേണ്ടത്. ഒന്നും നോക്കാതെ എവിടെയും കയറി എന്തു പറയലും അല്ല വേണ്ടത്. മറിച്ച് അതിന് അള്ളാഹുവിന്റെ തൗഫീഖോടെ, ഇഖ്ലാസോടെ, നല്ല വാക്കുകൊണ്ട് അത് ചെയ്യുക. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഖ്ലാസാണ്. നമ്മൾ ഒരാളെ അപമാനിക്കാനോ അയാളെ ജനങ്ങളെ മുന്നിൽ വഷളാക്കാനോ അല്ല ഉപദേശിക്കേണ്ടത്, റബ്ബിന് വേണ്ടിയാണ് ഉപദേശിക്കേണ്ടത്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലാ അല്ലാഹ് അലാ ബസീറതി അനാ വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹി വമാ അനാ മിനൽ മുശ്രിക്കീൻ. ഖുൽ ഹാദിഹി സബീലി, പറയൂ നബിയേ, ഇതാകുന്നു എന്റെ മാർഗം. അദ്ഉ ഇലാ അല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, എന്നിലേക്കല്ല, എന്റെ കക്ഷിയിലേക്കല്ല, അള്ളാഹുവിലേക്ക്. എന്നാളുകൾ ബഹുമാനിക്കട്ടെ ബഹുമാനിക്കാതിരിക്കട്ടെ, അള്ളാഹുവിലേക്ക് ആണ് ക്ഷണം. പല വസീറത്തിൻ, വ്യക്തമായ ഉൾക്കാഴ്ചയുടെ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ. അനവമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും. വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ, സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരിക്കലും മുശ്രിക്കുകളുടെ കൂട്ടത്തിലല്ല. സൂറത്ത് യൂസുഫിലെ ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ദഅവത്ത് എങ്ങനെയായിരിക്കണമെന്ന് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അടുത്ത ഹദീസ്, അൻ അബി ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഹാസദു വലാ തനാജശു വലാ തബാഗദു വലാ തദാബറു വലാ യബിഉ ബഅദുകും അലാ ബൈഇ ബഅദ് വകൂനു ഇബാദല്ലാഹി ഇഖ്വാനാ അൽമുസ്ലിമു അഖുൽ മുസ്ലിം لا يظلمه ولا يخذله ولا يكذبه ولا يحقره التقوى ها هنا ويشير الى صدره ثلاث مرات بحسب امرئ من الشر ان يحقر اخاه المسلم كل المسلم على المسلم حرام دمه وماله وعرضه امام مسلم الدارجتുള്ള ഹദീസാണ്. ابو هريره رضي الله عنه പറയുന്നു, الله عند رسول صلى الله عليه وسلم പറഞ്ഞിരിക്കുന്നു, ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. ലാ തഹാസദു, പരസ്പരം അസൂയ വെക്കരുത്. വലാ തനാജശു, പരസ്പരം നജിഷ് നടത്തരുത്. നജിഷ് എന്ന് പറഞ്ഞാൽ ഒരാൾ കച്ചവടം ചെയ്യുന്നു, ഒരാളൊരു സാധനത്തിന് വില പറയുന്നു, വേറൊരാളത് വാങ്ങാൻ നിൽക്കുന്നു, അപ്പൊ വേറൊരുത്തൻ പോയിട്ട് അതിന് വില കൂട്ടി പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഒന്നുകിൽ വിൽക്കുന്നവന്റെ ഏജന്റ് ആയിരിക്കും ഇയാള്, അപ്പൊ ഇവനെ അയാൾക്ക് ഉപകാരം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വാങ്ങുന്നവനെ ദ്രോഹിക്കാൻ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയാകട്ടെ. വാങ്ങാൻ ഉദ്ദേശിക്കാതെ വെറുതെ വില കൂട്ടി പറയുക, അതിനാണ് നജിഷ് എന്ന് പറയുക. വല തബാഗദു, നിങ്ങൾ പരസ്പരം വെറുക്കരുത്. വല തദാബറു, നിങ്ങൾ പരസ്പരം പിന്തിരിഞ്ഞ് വെറുപ്പോടെ കണ്ടാൽ പുറംതിരിച്ച് പോകരുത്. വല യബിഉ ബഅദുകും അലാ ബൈഇ ബഅദ്, നിങ്ങൾ ഒരാൾ വിൽക്കരുത്. വിൽക്കരുത് ബഅദുക്കും, നിങ്ങളിൽ ചിലർ. അല ബൈഇ ബഅദിൻ, മറ്റൊരുവന്റെ കച്ചവടത്തിന്റെ മേലെ കയറി വിൽക്കരുത്. ഒരാൾ മറ്റവനുമായി കച്ചവടം നടത്തുന്നു, അപ്പൊ നമ്മൾ വിൽക്കുന്ന അവനോട് പോയി പറയുകയാണ്, എന്ത്, ഞാൻ നിന്നോട് ഇതിനേക്കാൾ കൂടിയ വിലക്ക് ഇത് വാങ്ങിക്കോളാം, അല്ലെങ്കിൽ വാങ്ങിയവനോട് പോയി പറയുകയാണ് എന്ത് ഇതിനേക്കാൾ വില കുറച്ച് ഞാൻ നിനക്ക് ഇതേ സാധനം തരാം. അതാണ് ഒരാളുടെ കച്ചവടത്തിന് മുകളിൽ കച്ചവടം ചെയ്യുക എന്നത് പാടില്ല. വഖൂനു ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങളായിത്തീരുക. ഇഖ്വാനൻ, സഹോദരങ്ങളായിത്തീരുക. വഖൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായിത്തീരുക. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവൻ ഇവനോട് ദുൽമ അനീതി അക്രമം പ്രവർത്തിക്കുകയില്ല. വല യഖ്ദുലുഹു, അവനെ കൈവടിയുകയില്ല, അവന് ആവശ്യമുള്ള സമയത്ത് അവന് കൈയൊഴിയുകയില്ല. വല യക്സിബുഹു, അവനോട് ഇവൻ കളവ് പറയുകയില്ല. വല യഹ്ഖിറുഹു, അവനെ നിന്ദിക്കുകയില്ല, വിലയില്ലാത്തവൻ എന്ന നിലക്ക് പെരുമാറുകയില്ല. അത്തഖ്വാഹുന, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തഖ്വ ഇതാ ഇവിടെയാണ്. വയുഷീറു ഇലാ സദ്രിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നെഞ്ചിലേക്ക് ചൂണ്ടി സലാസ മർറാത്തിൻ, മൂന്ന് തവണ പറഞ്ഞു അത്തഖ്വാഹുന അത്തഖ്വാഹുന അത്തഖ്വാഹുന. തഖ്വ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന കാര്യം, അത് യഥാർത്ഥത്തിൽ അത് കൽബിലാണ്, കൽബിൽ നിന്നാണ് പുറത്തേക്ക് വരിക. ബിഹസ്ബി മിറിഇൻ മിനശ്ശർരി, ബിഹസ്ബി മിറിഇൻ, ഒരു മനുഷ്യന് മതി. മിനശ്ശർരി, ഷർറായി, തിന്മയായി അവന് ധാരാളം മതി. അയ്യഹ്ഖിറ, അവൻ നിന്ദിക്കുക എന്നത്. അഖാഹുൽ മുസ്ലിം, അവന്റെ മുസ്ലിം സഹോദരനെ വിലയില്ലാത്തവനായി കാണുക, കൊള്ളാത്തവനായി കാണുക എന്നത് തന്നെ മതി തിന്മയായി. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമിന് ഹറാമാണ്, അഥവാ അവനെ അവൻ പവിത്രമാണ്. ദമുഹു, അവന്റെ രക്തം, അത് ചിന്താൻ പാടില്ല. ഒമാലുഹു, അവന്റെ സമ്പത്ത്, അത് അന്യായമായി എടുക്കാൻ പാടില്ല. വയറുദുഹു, അവന്റെ അഭിമാനം, അത് അതിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. നമുക്ക് എത്ര മഹത്തായ ഉപദേശമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ളത്. ലാ തഹാസദു, ആദ്യം പറഞ്ഞു നിങ്ങൾ അസൂയ വെക്കരുത്. അസൂയ എന്താണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, മറ്റൊരുവന് അള്ളാഹു നൽകിയ നിഅമത്തിന് വെറുക്കുക, അത് അസൂയാണ്. വേറൊരുവന് അള്ളാഹു ഒരു നിഅമത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനോട് നമുക്ക് വെറുപ്പ് തോന്നുക, അവന് കിട്ടരുതായിരുന്നു അത് എന്ന് തോന്നുക. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു, അവന്റേത് നീങ്ങാൻ ആഗ്രഹിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, അവൻ അള്ളാഹു കൊടുത്ത അനുഗ്രഹം നീ ഇല്ലാതാകണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഇത് അസൂയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ വളരെ ശ്രദ്ധിക്കണം, ഹൃദയത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. അങ്ങനെ നമുക്ക് ആളുകളോട് വല്ലവരോടും തോന്നുന്നുണ്ടോ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അയാൾക്ക് ഖൈറിന് കൊണ്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ അസൂയ നീങ്ങാൻ കാരണമാകും. കാരണം അസൂയ കൊണ്ട് നമുക്ക് ദോഷമേ വരൂ, ഖൈർ വരൂല. നമ്മൾ തന്നെ ദുനിയാവിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് ദുഃഖവുമായി നീങ്ങേണ്ടി വരും. കാരണം അള്ളാഹിന്റെ നിഅമത്ത് എന്ന് പറഞ്ഞാൽ അത് ഒന്നിന് പിറകെ ഒന്നായി ചിലപ്പോ നമ്മൾ ഇഷ്ടപ്പെടാത്തവന് കിട്ടും. അപ്പൊ പിന്നെ ഇതിങ്ങനെ ചിന്തിച്ച് നടക്കലേ ഉണ്ടാവുള്ളൂ. അസൂയയാണ് അള്ളാഹുവിനെ ദുനിയാവിൽ ആദ്യം ധിക്കരിക്കാനുള്ള കാരണം. ഇബ്ലീസിന്റെ തെറ്റിനുള്ള കാരണം അസൂയായിരുന്നു. ദുനിയാവിൽ ആദ്യത്തെ കൊലപാതകത്തിനുള്ള കാരണം അസൂയായിരുന്നു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മകൻ മറ്റൊരു മകനെ കൊല്ലാനുള്ള കാരണം അസൂയായിരുന്നു. അത് നന്മകളെ തീ വിറക് തിന്നുന്നതുപോലെ നശിപ്പിച്ചു തീർക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കുക, അള്ളാഹുവിനോട് പാപമോചനം തേടുക. അതുകൊണ്ട് നമുക്ക് ദോഷമേ വരൂ, നമുക്ക് ഹൈറ് വരികയില്ല. വല തനാജഷു നജിഷ്, നേരത്തെ പറഞ്ഞതുപോലെ കച്ചവടത്തിലെ ഒരു തെറ്റായ രീതിയാണ്, വാങ്ങാൻ ഉദ്ദേശമൊന്നുമില്ല എന്നാലും വെറുതെ വില കൂട്ടി പറയാം. ഒന്നുകിൽ വാങ്ങാൻ വന്നവനെ ദ്രോഹിക്കാം, അല്ലെങ്കിൽ വിൽക്കുന്നവന് ഉപകാരം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഉദ്ദേശം. എങ്ങനെയായാലും ഇത് പാടില്ല. വല തബാഗദു, പരസ്പരം വിദ്വേഷം നിങ്ങൾ വെച്ചു പുലർത്തരുത്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മൾ അള്ളാഹുവിനോട് രക്ഷ തേടുക, അവനോട് ഹൃദയം ശുദ്ധീകരിച്ചു തരാൻ ദുആ ചെയ്യുക. വല തജാബറു, നിങ്ങൾ പരസ്പരം പിന്തിരിഞ്ഞ് കളയരുത്, പരസ്പരം പുറംതിരിച്ച് നടക്കരുത്. അത് ഇതുപോലെ വെറുപ്പ് പ്രകടിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്. വലയ ബഅദുഖും, വേറൊരുവൻ കച്ചവടം ചെയ്തതിന്റെ മുകളിൽ കയറി കച്ചവടം ചെയ്യരുത്. അതുപോലെ തന്നെയാണ് വിവാഹം, വേറൊരുവൻ വിവാഹം ഉറപ്പിച്ച ഒരു പെണ്ണിനെ പോയി വിവാഹം ആലോചിക്കാൻ പാടില്ല, തെറ്റാണ്. കാരണം ഇതെല്ലാം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ വെറുപ്പിലേക്കും അതുവഴി ചിലപ്പോൾ അക്രമങ്ങളിലേക്കും ചിലപ്പോൾ രക്തം ചിന്തുന്നതിലേക്കും വരെ നയിച്ചേക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പാപങ്ങളിലേക്ക് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഹറാമാക്കിയിട്ടുണ്ട്. മൂന്നുപേർക്കും രണ്ടുപേരും മാത്രം സ്വകാര്യം പറയരുത്. കാരണം എന്താ, ഇതൊക്കെ ഇതിനേക്കാൾ വലിയ തിന്മയിലേക്ക് കൊണ്ടുപോയേക്കും, വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. മുഖനുവാദമില്ലാത്ത അന്യായ സ്ത്രീയെ നോക്കുക, അത് ജീവനുള്ള പെണ്ണെ നോക്കിയാലും ശരി, ഫോട്ടോയിൽ നോക്കിയാലും അതല്ലാത്ത ഇത് നോക്കിയാലും ഒക്കെ അത് ഹറാമാണ്. വലിയ ഹറാമിലേക്ക് അത് കൊണ്ടുപോയേക്കും, കടുത്ത തെറ്റിലേക്ക്, വ്യഭിചാരം പോലുള്ളതിലേക്ക്. നസ്അലുല്ലാഹ അൽആഫിയ. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, വകൂനു നിങ്ങളായിത്തീരുക ഇബാദല്ലാഹ് അള്ളാഹുവിന്റെ അടിമകളെ, ഇഖ്വാനൻ പരസ്പരം സഹോദരങ്ങളാവുക. സഹോദരൻ സഹോദരനെ സ്നേഹിക്കും. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. അള്ളാഹു പറഞ്ഞു മുഅ്മിനുകൾ പരസ്പരം സഹോദരങ്ങളാണ്. ഫഅസ്ലിഹു ബൈന അഖവൈക്കും, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക. വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുക അവന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മുസ്ലിം മുസ്ലിമിന്റെ സഹോദരന്, അഥവാ അവർ തമ്മിൽ ഈമാനിന്റെ ഉഹുവത്തുണ്ട്. ഈമാനിന്റെ ഉഹുവത്ത്, ഈമാനിന്റെ സാഹോദര്യം അവർ തമ്മിലുണ്ട്. ചിലപ്പോൾ രക്തബന്ധത്തിലുള്ള സാഹോദര്യം ഇല്ലെങ്കിലും ഏത് മുസ്ലിമും ഏത് സ്ഥലത്തായാലും ഏത് പ്രായത്തിലായാലും ഏത് ഭാഷക്കാരനായാലും ഏത് നാട്ടുകാരനായാലും നമ്മുടെ സഹോദരനാണ്. ലാ യളിമുഹു, അവൻ ഇവനോട് ദുൽമ് ചെയ്യുകയില്ല, അനീതിയും അക്രമവും ചെയ്യുകയില്ല. നമ്മൾ മനസ്സിലാക്കുക, ദുൽമ് ആരോടും പാടില്ല, കാഫിറിനോടും പാടില്ല, ഒരാളോടും അനീതി പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇത്തഖൂ ദഅവത്തൽ മദ്ലൂമി വ ഇൻ കാന കാഫിറ ഫഇന്നഹു ലൈസ ബൈനഹു ബൈനല്ലാഹി ഹിജാബ്. നിങ്ങൾ മദ്ലൂമിന്റെ, മർദ്ദിതന്റെ, അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കുക. വ ഇൻ കാന കാഫിറ, അവനൊരു കാഫിറായിരുന്നാലും. അനസ് റളിയല്ലാഹുവിനെ റിവായത്ത് ചെയ്ത ഹദീസാണ്. കാരണം അവന്റെ, അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ, അവന്റെ പ്രാർത്ഥനക്കും അള്ളാഹുവിനും ഇടയിൽ ഒരു മറയുമില്ല. മദ്ലൂം മുസ്ലിം അല്ലെങ്കിൽ കൂടി അവന്റെ ദുആ അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ട് അനീതിയും അക്രമവും ഒരാളോടും പാടില്ല, അതിൽ സംശയമില്ല. വല യഖ്ദുലുഹു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൈയൊഴിക്കുകയില്ല, മറിച്ച് അവനെ സംരക്ഷിക്കും. അവന്റെ ഭാഗത്ത് ന്യായമുണ്ടോ, അനീതിക്ക് അവനെ ഒരിക്കലും സംരക്ഷിക്കുകയില്ല, പാപത്തിന് അവന് കൂട്ടുനിൽക്കുകയില്ല, പക്ഷേ അവനെ അതല്ലാത്ത കാര്യത്തിന് അവനെ കൈയൊഴിച്ചു കളയുകയില്ല, മറിച്ച് അവനെ സഹായിക്കും. വലയക്തിബുഹു, കളവ് പറയുകയില്ല. മുസ്ലിം മുസ്ലിമിനോട് കളവ് പറയുകയില്ല, ഒരാളോടും കളവ് പറയരുത്. എന്നാൽ അത് മുസ്ലിമീങ്ങളോട് പറയുക എന്നത് കൂടുതൽ ഗൗരവമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അലൈക്കും ബിസ്സിദ്ഖ്, നിങ്ങൾ സത്യസന്ധത പാലിക്കുക. ഫഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ, സത്യസന്ധത നന്മയിലേക്ക് നയിക്കും. ഫഇന്നൽ ബിർറ യഹ്ദി ഇലൽ ജന്ന, അത് നന്മ സ്വർഗ്ഗത്തിലേക്കും നയിക്കും. വഇന്ന റജുല ലാ യസ്ദുഖ് വയതഹറ സിദ്ഖ് ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖ, ഒരു മനുഷ്യൻ സത്യം പറയുകയും സത്യം പറയാൻ പോലും ശ്രമിക്കുകയും ചെയ്യും, എത്രത്തോളം ഒടുവിൽ അവൻ അള്ളാഹുവിങ്കൽ സിദ്ദീഖ് എന്ന് രേഖപ്പെടുത്തപ്പെടും. വയ്യാക്കും വൽഖിദ്, നിങ്ങൾ കളവ് സൂക്ഷിക്കുക. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കളവ് മോശമായ കാര്യത്തിലേക്ക് കൊണ്ടുപോകും, ഫുജൂറിലേക്ക്, തിന്മയിലേക്ക് കൊണ്ടുപോകും. ഫുജൂർ ഫഇന്നൽ ഫുജൂർ യഹ്ദി ഇലൻ നാർ, ഫുജൂർ നരകത്തിലേക്ക് കൊണ്ടുപോകും. ഫഇന്നർ റജുല ലയക്ദിബ് വയതഹറൽ കദിബ് ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, ഒരു മനുഷ്യൻ കളവ് പറയും, കളവ് തന്നെ പറഞ്ഞ് അവസാനം അള്ളാഹുവിങ്കൽ അവൻ കദ്ദാബെന്ന്, കള്ളനെന്ന് രേഖപ്പെടുത്തപ്പെടും. വല യഹ്ഖിറുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മുസ്ലിം മുസ്ലിമിനെ അവൻ നിന്ദിക്കുകയില്ല, വിലയില്ലാത്തവനെന്ന് കാണുകയില്ല. ചിലപ്പോൾ നമ്മളെക്കാളും അവന് സമ്പത്ത് കുറവായിരിക്കും, വിജ്ഞാനം കുറവായിരിക്കും, അതുപോലെ തറവാട് അത്ര പോരായിരിക്കും, സൗന്ദര്യം കുറവായിരിക്കും, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ നിന്നെക്കാൾ മുകളിൽ ഉയർത്താനും നിനക്ക് ഇപ്പോൾ ഉള്ളതൊക്കെ എടുത്തു നിൽക്കാനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് നീ അഹങ്കരിക്കരുത്, നീ അവനെ നിന്ദിക്കരുത്. അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നെഞ്ചിലേക്ക് മൂന്ന് തവണ ചൂണ്ടി മൂന്ന് തവണ ഇത് പറയുകയുണ്ടായി. അഥവാ തഖ്വ ഉണ്ടാകേണ്ടത് കൽബിലാണ്, ആ കൽബിൽ നിന്ന് വന്നതായിരിക്കണം വാക്കിലും പ്രവൃത്തിയിലൊക്കെയുള്ള തഖ്വ. കൽബിലില്ലാതെ നമ്മൾ നാവുകൊണ്ടും വാക്കുകൊണ്ടും മാത്രമാണ് പറയുന്നത്. ഏത് സമയത്തും യഥാർത്ഥ കൽബിലെ യഥാർത്ഥ സ്ഥിതി എന്താണ് അതിലേക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്, അത് വെളിപ്പെടാനേറെ സാധ്യതയുണ്ട്. അള്ളാഹു കാത്ത് കൽബ് നന്നാക്കി തന്നില്ലെങ്കിൽ, ചില ആളുകൾ അള്ളാഹുവിന്റെ ദീൻ പുറമേക്കുള്ള അടയാളങ്ങൾ പാലിക്കാതിരിക്കും, എന്നിട്ട് അവർ ഉപദേശിച്ച പറയും തഖ്വ ഹൃദയത്തിലല്ലേ, അല്ല തഖ്വ ഹൃദയത്തിലില്ല എന്നുള്ള അടയാളമാണ് പുറമേക്ക് അത് കാണാത്തത്. ഇങ്ങനത്തെ വാക്കുകളും ഇത് തഖ്വ തീരെ ഇല്ല എന്നുള്ള ഇതിന്റെ അടയാളങ്ങളാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഒരാൾ തെറ്റുതിരുത്തി തന്നാൽ ഇൻഷാല്ലാ നമുക്ക് ശരിയാക്കാം. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതാണ് നന്മയുടെ അടയാളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഹസ്ബി മിർഇൻ മിന ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ ചെറുതായി കാണുക എന്നത് മാത്രം മതി, ശർറായി തിന്മയായി രേഖപ്പെടുത്താൻ അത് മാത്രം മതി. നമ്മളിൽ പലർക്കും പലരോടും ഇങ്ങനെയുള്ള ചിന്തയുണ്ട്. നമ്മുടെ പലരുടെയും വാക്കിൽ ചിലപ്പോൾ പുറത്തേക്ക് വരും, ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒട്ടും വിലയില്ലാത്തതുപോലെ സംസാരിക്കും. ചില ആളുകളാകട്ടെ അവർ അവരുടെ വാക്കിൽ ഒരു വലിയ ശതമാനം ഇതായിരിക്കും, അവൻ പോരാ മറ്റും പോരാ, ഇന്നലെ പൈസ ഉണ്ടാക്കിയ ആളല്ലേ, നമുക്കറിയില്ല അവനക്ക് ഇതൊക്കെ എപ്പോഴാണ് ഉണ്ടായത് നമ്മളറിയില്ലേ എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ പഴയത് പറയുക, ആരെങ്കിലും ഉയർന്നു വരുന്നത് സമ്പത്തിലോ മറ്റു വല്ല കാര്യത്തിലോ ഒരാൾക്ക് അള്ളാഹു അല്ല ഞാമത്തുകൾ നൽകുന്നതിന് ജനങ്ങളുടെ മുന്നിൽ നിസാരമാക്കി സംസാരിക്കുക പാടില്ല സഹോദരങ്ങൾ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അയിബിലേക്ക് നമ്മുടെ ന്യൂനതകളിലേക്ക് തിരിഞ്ഞു നോക്കുക. കാരണം ഒരുവൻ തന്റെ ന്യൂനതയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അവനത് ധാരാളം മതി, ജനങ്ങൾ നോക്കാൻ അവന് നേരം ഉണ്ടാവില്ല. ആളുകളുടെ തിന്മക്ക് പിന്നാലെ പോവുകയും സ്വന്തം തിന്മയെക്കുറിച്ച് ഒരുവൻ ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ അതവന്റെ നാശത്തിന്റെ ലക്ഷണമാണ്. ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമിന് ഹറാമാണ്, അവന്റെ രക്തവും സമ്പത്തും അഭിമാനവും. രക്തം ചിന്തരുത്, സമ്പത്ത് കവർന്നെടുക്കരുത്, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്. അത് മുസ്ലിമീങ്ങളോട് ചെയ്യുമ്പോൾ അത് ഏറെ ഗൗരവമുണ്ട്. മാത്രമല്ല ഇടപാടുകൾ കൂടുതൽ അവർ തമ്മിലാണ് എന്നതുകൊണ്ടും കൂടിയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിന് ഗൗരവമുണ്ട്. എന്നാൽ മുസ്ലിമീങ്ങളുമായി പരസ്പര ധാരണയിൽ കഴിയുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെയുള്ള മുസ്ലിമീങ്ങളല്ലാത്തവർ കാഫിറുകൾ, അവരുടെ രക്തത്തിനും ഈ ഹുറുമത്തുണ്ട്, അവരുടെ സമ്പത്തിനും ഹുറുമത്തുണ്ട്. അഥവാ ആ രക്തം ചിന്താനോ സമ്പത്ത് കവർന്നെടുക്കാനോ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാനോ പാടില്ല. മുസ്ലിമിന്റേത് അടിസ്ഥാനപരമായി അത് ഹറാമാണ്, അത് പവിത്രമാണ്. എന്നാൽ കാഫിറിന്റേത് പവിത്രമായി തീരും എങ്ങനെ? മുസ്ലിമീങ്ങളുമായുള്ള ധാരണയിലും അവരുമായുള്ള കരാറിലുമൊക്കെ കഴിയുക വഴി അത് ഹറാമായി തീരും. മുസ്ലിമിന്റേത് അസ്ലൻ അടിസ്ഥാനപരമായി പവിത്രമാണ്, എന്നാൽ മുസ്ലിമീങ്ങളല്ലാത്തവരുടേത് ഈ നിലക്ക് അത് ഹറാമായി തീരും. അങ്ങനെ ആയാൽ പിന്നെ അത് ചിന്താൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന, മുസ്ലിമീങ്ങളുമായി കരാറിൽ കഴിയുന്ന ഒരു കാഫറിനെ ആരെങ്കിലും കൊന്നാൽ അവന് സ്വർഗത്തിന്റെ വാസന ലഭിക്കുകയില്ല. ബുഖാരി ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശങ്ങൾ അവിടുത്തെ ഹദീസുകൾ മരണം വരെ ജീവിതത്തിൽ പാലിക്കുവാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصيبات الدنيا، ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا، ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. اللهم إنا نسألك العفو والعافية. اللهم اشف مرضانا شفاء لا يغادر سقما. والله تعالى أعلم، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.